2022 നവംബർ 17 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജനമൈത്രി പക്ഷേ ഇടിച്ചുകൊല്ലും. എം എച്ച് വിഷ്ണു എഴുതുന്ന പരമ്പര ക്രിമിനൽ തൊപ്പി മൂന്നാം ഭാഗം. 101 ഏത്തം, 50 തവളച്ചാട്ടം, 50 പുഷപ്പ്, മുട്ടുവളയാതെ 50 വട്ടം കൈനിലത്തുകുത്തൽ. ഒരു ജിമ്മിലെ വ്യായാമമുറകളല്ല ഇതൊന്നും. തലസ്ഥാനത്ത് തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലുള്ളവരെ തല്ലിച്ചതച്ച ശേഷം ജീവൻ പോവാതിരിക്കാൻ ചെയ്യിപ്പിക്കുന്ന പ്രത്യേക മുറകളാണ്. മൂന്നാം മുറ വച്ചുപൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നതിനിടെ തിരുവല്ലം സ്റ്റേഷനിൽ അടുത്തിടെ സുരേഷ് എന്ന 40-കാരൻ പോലീസിന്റെ ഭേദ്യമുറകൾക്ക് വിധേയനായി കൊല്ലപ്പെട്ടു. സുരേഷ് നേരിട്ട കൊടിയ മർദ്ദനങ്ങളെക്കുറിച്ച് ഒപ്പം കസ്റ്റഡിയിലുണ്ടായിരുന്നവരുടെ വെളിപ്പെടുത്തൽ കേട്ടാലറിയാം പോലീസിലെ ക്രിമിനലുകളുടെ ക്രൂരത. കസ്റ്റഡിയിൽ പ്രതിയെ ഇടിച്ചുകൊന്ന ഏമാന്മാർ സസ്പെൻഷനിലായി. സിബിഐ അന്വേഷണം നേരിടുകയാണ് ഇപ്പോൾ. സദാചാര പോലീസ് ചമഞ്ഞെന്ന കേസിലാണ് സുരേഷിനെയും മറ്റ് 4 പേരെയും പോലീസ് പിടികൂടിയത്. പിടിച്ചപ്പോൾ തന്നെ അടി തുടങ്ങി. സുരേഷിനെ കാലിലടിച്ച് ജീപ്പിലേക്ക് എടുത്തെറിഞ്ഞു. സ്റ്റേഷന് മുന്നിലിട്ടും അകത്തിട്ടും ക്രൂരമായി മർദ്ദിച്ചു. ലോക്കപ്പിൽ കുനിച്ചു നിർത്തി മുതുകിലിടിച്ചു. ബൂട്ടിട്ട് ചവിട്ടി. സിഐ സുരേഷ് വി നായർ, ഗ്രേഡ് എസ്ഐ സജീവ്, 2 ഹോംഗാർഡുകൾ എന്നിവരായിരുന്നു മർദ്ദിച്ചത്. പിറ്റേന്ന് രാവിലെ സിഐ എത്തിയാണ് വ്യായാമമുറകൾ ചെയ്യിപ്പിച്ചത്. വ്യായാമത്തിന് ശേഷം ചാടിക്കൊണ്ട് 50 വട്ടം ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിപ്പിച്ചു. തളർന്നു വീണവരെ ലാത്തിക്ക് കുത്തിപ്പൊക്കി വീണ്ടും വ്യായാമമുറകൾ ചെയ്യിപ്പിച്ച ശേഷം സെല്ലിലടച്ചു. മർദ്ദനമേറ്റ സുരേഷ് 3 വട്ടം ഛർദ്ദിക്കുകയും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുകയും നെഞ്ചുവേദനയെടുത്ത് പുളയുകയും ചെയ്തിട്ടും പോലീസ് അനങ്ങിയില്ല. സിഐയുടെ ജീപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നിട്ടും ആശുപത്രിയിലെത്തിച്ചില്ല. ഏറെ കഴിഞ്ഞ് മറ്റൊരു സ്വകാര്യ വാഹനമെത്തിച്ച് ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും സുരേഷ് മരിച്ചിരുന്നു. പ്രതി മരിച്ചതോടെ സിഐ അടവുമാറ്റി. കൂട്ടുപ്രതികളുടെ മൊഴി മാറ്റിച്ച് എഴുതിയെടുത്തു. കള്ളമൊഴി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. കള്ളക്കേസുകളിൽ കൊടുക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങി മർദ്ദിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് മൊഴി മാറ്റിച്ചത്. ഭീഷണിക്ക് ശേഷം അടുത്ത അടവ് കാലുപിടുത്തം. എത്ര ചെലവായാലും സ്വന്തം ചെലവിൽ ജാമ്യത്തിലിറക്കാമെന്നും റിമാൻഡ് ചെയ്താലും ജയിലിൽ കൊണ്ടുപോവാതെ ആശുപത്രിയിലാക്കാമെന്നും സിഐ ഉറപ്പു നൽകി. ക്രൈംബ്രാഞ്ചിനോടും മാധ്യമങ്ങളോടും മർദ്ദന വിവരം പറയരുതെന്നായിരുന്നു ആവശ്യം. സിഐ പറഞ്ഞതുപോലെ ചെയ്തു. കൂട്ടുപ്രതികളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അസുഖമില്ലാത്തവരെ അഡ്മിറ്റ് ചെയ്യാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞതോടെ സിഐയും സംഘവും തടിതപ്പി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. സുരേഷിന്റെ താടിയെല്ലിലും കഴുത്തിലും തുടകളിലും കാൽമുട്ടുകളിലും മുതുകിലുമുള്ള ചതവുകൾ അതിക്രൂരമർദ്ദനം കാരണമുണ്ടായതാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതോടെ കസ്റ്റഡി കൊല സിബിഐ അന്വേഷണത്തിന് വിട്ട് സർക്കാർ വിജ്ഞാപനമിറക്കി. പ്രിയം ഒത്തുതീർപ്പ് കീശ നിറയും. ഗാർഹിക പീഡനങ്ങളും അതുകാരണമുള്ള ആത്മഹത്യകളും പതിവായിട്ടും സ്ത്രീകളുടെ പരാതികളിൽ കേസും നടപടികളും എടുക്കാതെ പ്രതികളുമായി ചേർന്ന് ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് പോലീസിന് പ്രിയം. ഭർത്താവ് മർദ്ദിച്ചെന്ന പരാതി പോലീസ് ഒതുക്കിത്തീർത്തതിന് പിന്നാലെയാണ് കൊല്ലത്തെ വിസ്മയ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയത്. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും ക്രൂരപീഡനത്തെക്കുറിച്ച് 3 പ്രാവശ്യം പരാതി നൽകിയിട്ടും കേസെടുക്കാതെ പോലീസ് ഒത്തുതീർപ്പ് നടത്തിയപ്പോഴാണ് പയ്യന്നൂരിലെ 26-കാരി സുനിഷ ജീവനൊടുക്കിയത്. ആത്മഹത്യ ചെയ്യുമെന്ന് മകൾ ഫോണിൽ പറയുന്നതായി സുനിഷയുടെ അമ്മ പരാതി നൽകിയിട്ടും പോലീസ് വകവച്ചില്ല. ഇത്തരം പരാതികളിൽ ഗാർഹിക പീഡന നിരോധന നിയമം ചുമത്തി കേസെടുക്കാനല്ലാതെ പോലീസിന് ഒത്തുതീർപ്പിന് അധികാരമില്ല. ഒത്തുതീർപ്പുകൾക്ക് പിന്നിൽ സാമ്പത്തിക നേട്ടമാണെന്നത് പരസ്യമായ രഹസ്യമാണ്. കൊച്ചിയിലെ സിഎ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയെ കാണാതായത് മാതാപിതാക്കൾ അറിയിച്ചിട്ടും പോലീസ് അധികാര പരിധിയെ ചൊല്ലി തർക്കിച്ച് അന്വേഷണം നടത്തിയില്ല. മിഷേലിനെ പിന്നീട് കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയത്ത് കെവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഭാര്യ തന്നെ വിവരം നൽകിയിട്ടും കേസെടുക്കാതെ പ്രതികളുമായി പോലീസ് ഒത്തുകളിച്ചു. കെവിനെ പിന്നീട് കൊലപ്പെടുത്തി ആറ്റിൽ തള്ളുകയായിരുന്നു. പരാതികളിൽ FIR വൈകിപ്പിക്കരുതെന്നും അതിക്രമങ്ങളെക്കുറിച്ച് എന്ത് വിവരം ലഭിച്ചാലും അന്വേഷിക്കാതെ വിടരുതെന്നും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടും ഫലമുണ്ടായില്ല. വീഡിയോ ഇല്ലെങ്കിൽ കണ്ണടയ്ക്കും. പോലീസിന്റെ സഭ്യതയില്ലാത്തതും അതിരുവിട്ടതുമായ പെരുമാറ്റത്തിന്റെ ദൃശ്യമോ ശബ്ദമോ ജനം വീഡിയോയിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാലോ മാധ്യമങ്ങളിൽ വാർത്തയായാലോ മാത്രമേ പരാക്രമികൾക്കെതിരെ നടപടിയെടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പോലീസ് നേതൃത്വം കണ്ണടയ്ക്കുകയാണ് പതിവ്. ആറ്റിങ്ങലിൽ ദളിത് ബാലികയെയും പിതാവിനെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ നടുറോഡിൽ പരസ്യവിചാരണ നടത്തിയത് സമീപത്തൊരു കാറിലുണ്ടായിരുന്നയാൾ ചിത്രീകരിച്ചതിനാലാണ് സംഭവം പുറത്തറിഞ്ഞത്. അല്ലെങ്കിൽ മൊബൈൽ മോഷണം ആരോപിച്ച് അകത്താക്കിയേനെ. ബാലികയ്ക്ക് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 400,000 നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. ഫർണിച്ചർ ഇടപാടിലെ പരാതിയുടെ വിവരം തിരക്കി നൂറനാട് പോലീസ് സ്റ്റേഷനിലെത്തിയ സജീൻ റജീബിന് ക്രൂരമർദ്ദനമേറ്റത് ഒപ്പമെത്തിയ സഹോദരൻ മൊബൈലിൽ ചിത്രീകരിച്ചു. ഇത് കണ്ട് പോലീസുകാരൻ മൊബൈൽ പിടിച്ചുവാങ്ങി പോക്കറ്റിലിട്ടെങ്കിലും SIയെ ആക്രമിച്ചെന്ന് കള്ളക്കേസെടുക്കാൻ ഗൂഢാലോചന നടത്തുന്നത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇത് പോലീസിനെതിരായ തെളിവായി മാറി. ഹൈക്കോടതി ഇത് തെളിവായി എടുത്തു. ചടയമംഗലത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ വൃദ്ധനെ കരണത്തടിച്ച് ക്രൂരമായി മർദ്ദിച്ച് പോലീസ് ജീപ്പിലേക്ക് എടുത്തെറിഞ്ഞ SI ഷെജീമിന്റെ ക്രൂരതയും പുറത്തറിഞ്ഞത് മൊബൈലിൽ പകർത്തിയ വീഡിയോയിലൂടെയാണ്. കോവളത്ത് സ്വീഡിഷ് പൌരൻ സ്റ്റീഫൻ ആസ്ബർഗിനെ അവഹേളിക്കുകയും ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യം ഒഴുക്കിക്കളയാൻ നിർദ്ദേശിക്കുകയും ചെയ്ത SIയെ സസ്പെൻഡ് ചെയ്തതും മൊബൈലിൽ ആരോ പകർത്തിയ വീഡിയോ പുറത്തുവന്നതോടെയാണ്. ഹോളോഗ്രാം മുദ്രയുള്ള മദ്യം ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും പോലീസ് പ്രയോഗിച്ചില്ല. ഇത്തരം വീഡിയോകൾ മാധ്യമങ്ങളിൽ വാർത്തകളായതോടെ DGP തുറപ്പുചീട്ടിറക്കി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കരുതെന്ന് ജില്ലാ പോലീസ് മേധാവികൾക്കും യൂണിറ്റ് മേധാവികൾക്കും DGP അനിൽകാന്ത് നിർദ്ദേശം നൽകി. പോലീസ് സ്റ്റാഫ് കൌൺസിൽ യോഗത്തിലെ തീരുമാനപ്രകാരമായിരുന്നു സർക്കുലർ. എന്നാൽ ഇതിനുശേഷവും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിരവധി പോലീസുകാർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. പോലീസിന്റെ സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കാത്തവർ സേനയുടെ ഭാഗമായി ഉണ്ടാവില്ല. തെറ്റു ചെയ്തവർ സേനയിൽ തുടരുന്നത് പോലീസിന്റെ യശസ്സിനെ ബാധിക്കും. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നവർ സേനയുടെ ഭാഗമായി ഉണ്ടാവില്ല. സേനയ്ക്ക് ചേരാത്ത രീതിയിലുള്ള തെറ്റുണ്ടായാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇത് ബാധകമാണ്. മൂന്നാം മുറ ഒരു കാരണവശാലും അനുവദിക്കില്ല. സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണിത്.